2024 സെപ്റ്റംബർ 15 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ജീവിതം എന്ന വിസ്മയം. മോഹൻലാലുമായി നടത്തിയ അഭിമുഖം. വി എസ് രാജേഷ് എഴുതുന്നു. മോഹൻലാൽ എന്ന നടൻ എത്രയോ വർഷങ്ങളായി മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അഭിനയത്തിൽ ഇതിഹാസം രചിച്ച ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച നടന്മാരുടെ പട്ടികയിൽ മുൻനിരയിലാണ് മോഹൻലാലിന്റെ സിംഹാസനം. ഈ ഓണക്കാലത്ത് മോഹൻലാലുമായി നടത്തിയ ദീർഘ സംഭാഷണം അതീവ ഹൃദ്യമായിരുന്നു. അതിന്റെ ആദ്യ ഭാഗമാണ് ചുവടെ. ഓണത്തിൽ നിന്നാണ് സംസാരം തുടങ്ങിയത്. ഒരുപാട് വർഷങ്ങളായി ഓണം വീട്ടിൽ അമ്മയുടെ കൂടെയാണ്. ഒരിക്കലും അത് മിസ്സാകാതിരിക്കാൻ നോക്കും. ഇപ്പോൾ അമ്മയ്ക്ക് അസുഖമൊക്കെയായി വിശ്രമത്തിലാണ്. എങ്കിലും അമ്മയോടൊപ്പം ചെലവഴിക്കാനാണ് ഇഷ്ടം. പണ്ട് അമ്മ ആരോഗ്യവതിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടുമായിരുന്നു. കൂടുതൽ ആൾക്കാർ വരും. ഇപ്പോൾ പഴയതുപോലെയല്ല. ഒരുപാട് പേർ നഷ്ടപ്പെട്ടു പോയി. അച്ഛൻ പോയി, സഹോദരൻ പോയി, ഇങ്ങനെ ഓരോ ആൾക്കാർ കൊഴിഞ്ഞു പോവുകയാണ്. ഈയിടെ അമ്മയുടെ പിറന്നാളിന് കുഞ്ഞു ഗായകൻ ആവിർഭവിന്റെ പാട്ടൊക്കെ കേട്ടു. വിമാനത്തിൽ വെച്ച് യാദൃച്ഛികമായി കണ്ട് ക്ഷണിച്ച് വീട്ടിൽ വന്നതാണ്. അമ്മയുടെ മുന്നിൽ പാട്ട് പാടി. അമ്മ ഇത്തരം പ്രോഗ്രാമുകൾ കാണും. എന്റെ അമ്മ പാടുമായിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് പാടാൻ പറ്റില്ല. പാടാൻ ചൂണ്ടനക്കും. എന്നാൽ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഒരുപാട് കുട്ടികൾ വന്ന് പാടാറുണ്ട്. അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. അവരൊക്കെ വീട്ടിൽ വന്ന് അമ്മയ്ക്കൊപ്പം ഇരുന്ന് പാടാറുണ്ട്. അങ്ങനെ സൗഹൃദമുള്ള ഒരാളാണ് അമ്മ. കുട്ടിക്കാലത്തെ ഓണം, അച്ഛനും അമ്മയും ഓണക്കോടി വാങ്ങിച്ചു തന്ന കാലം. അന്നൊക്കെ ഓണക്കോടി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രസ്സൊക്കെയുള്ള ഒരാൾ ആയിരുന്നില്ല ഞാൻ. അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ആ സമയത്ത്. ഓണത്തിന് കിട്ടുക എന്നതും ആ സമയത്ത് തയ്ച്ചു കിട്ടുക എന്നതുമൊക്കെ ഏറ്റവും പ്രധാനമായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ നാട്ടിൽ പോകും. പത്തനംതിട്ട എലന്തൂർ. അവിടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് കോളേജ് കഴിഞ്ഞയുടൻ ഞാൻ സിനിമയിൽ വന്നു. പിന്നീട് പോകാൻ സമയം കിട്ടാതെയായി. ആ സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. കുട്ടിക്കാലത്ത് ഓർമ്മകൾ കണ്ണടച്ചാൽ കിട്ടും. അവിടെ വള്ളംകളി കാണാൻ പോയതും നീന്താൻ പോയതും അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. മക്കൾക്കൊക്കെ ഓണക്കോടി വാങ്ങിച്ചു നൽകാറുണ്ടോ? അവരെ ആ സമയത്ത് കിട്ടുമോ? എന്റെ രണ്ട് മക്കളും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്, ഊട്ടിയിലെ ഹെബ്രോൺ സ്കൂളിൽ. ആ സമയത്ത് ഓണം അവരുടെ കലണ്ടറിൽ വരുന്ന കാര്യമേ ആയിരുന്നില്ല. രണ്ടുപേർക്കും ഓണക്കോടി എന്നൊരു സങ്കല്പവും അതിനാൽ ഉണ്ടായിരുന്നില്ല. ഓണത്തിന് വീട്ടിൽ വരികയെന്നുള്ള കാര്യവുമില്ല. എന്റെ മകൻ ഇപ്പോൾ ജർമ്മനിയിലാണ്, മകൾ തായ്ലൻഡിലും. ഓണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ. അവർ പുതുതലമുറയിലെ കുട്ടികളാണ്. ഓണത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ കുട്ടിക്കാലത്ത് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, മുത്തശ്ശി, അപ്പച്ചി, അമ്മാവൻ അവരുടെ പ്രഭാവവലയത്തിൽ, നമ്മുടെ സ്നേഹവലയത്തിൽ കിടന്നാണ് നമ്മൾ വളർന്നത്. ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഞാൻ മദ്രാസിലാണല്ലോ. അവർക്ക് അച്ഛൻ, അമ്മ എന്നേ ഉള്ളൂ. നമുക്ക് കിട്ടിയതൊക്കെ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അവരുടേതായ രീതിയിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു അഭിനിവേശം ഉള്ളവരുമല്ല. ബറോസിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും പ്ലാൻഡായി നടന്നിട്ടുള്ളതല്ല. ഉദാഹരണത്തിന് കർണഭാരതം എന്ന സംസ്കൃത നാടകം. അത് ഒരിക്കലും ഞാൻ ചെയ്യുമെന്ന് കരുതിയതല്ല. എങ്ങനെ ചെയ്തുവെന്നും അറിയില്ല. വാനപ്രസ്ഥം എന്ന സിനിമയിൽ കഥകളി നടനായിട്ടുള്ള അഭിനയവും അതുപോലെയാണ്. വിസ്മയം എന്ന് പറയുന്നത് അതൊക്കെയാണ്. അങ്ങനെ ഒരുപാട് വിസ്മയങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്യുക എന്ന ആഗ്രഹത്താൽ ആലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ബറോസ്. അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാൻ ടി കെ രാജീവ് കുമാറുമായി ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ആരും ചെയ്യാത്ത ഒരു 3D നാടകം സാധ്യമാണോ എന്ന് ഞങ്ങൾ നോക്കി. കണ്ണടച്ചു വെച്ച് കാണുന്ന ഒരു 3D നാടകം അതത്ര എളുപ്പമല്ല. ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. ആദ്യത്തെ 3D സിനിമ ചെയ്തത് നവോദയയാണ്. ടി കെ രാജീവ് കുമാറും അതിൻ്റെ ഭാഗമായിരുന്നു. അവരുമായി ചർച്ചകൾ നടത്തി. പക്ഷേ കോസ്റ്റ് ഫാക്ടർ വളരെ കൂടുതലാണ്. നാടകമാകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കും മാറിപ്പോകണം. ഭയങ്കരമായ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതുകൊണ്ട് ഒടുവിൽ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിജോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടെന്ന്, അതൊരു 3D സിനിമയായി ചെയ്യാമെന്നും. ജിജോയാണ് ആദ്യം 3D ഫിലിം ചെയ്തത്. 40 വർഷമായി. ഒരുപാട് ഫോറിനേഴ്സൊക്കെ ആക്ട് ചെയ്യേണ്ട സിനിമയാണ്. ബറോസിൽ സ്പെയിൻ, പോർച്ചുഗൽ, ഗ്രീസിൽ നിന്നുള്ള ആക്ടേഴ്സൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരില്ല, ഞാനേ ഉള്ളൂ. ഒന്നോ രണ്ടോ പേരും. ആ രണ്ടു പേരിൽ പ്രണവുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞാൽ അതിൻ്റെ രസം പോയില്ലേ? സിനിമ കണ്ടു നോക്കൂ. അങ്ങനെ അതിൻ്റെ കഥയൊക്കെ ആയപ്പോൾ ജിജോ പറഞ്ഞു ഈ സിനിമ താൻ ചെയ്യില്ലെന്ന്. ഇതിലും വലിയ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. വേറെ ആര് ചെയ്യുമെന്നായി. ഞാൻ നവോദയയിലൂടെ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിൽ വന്നതാണല്ലോ. ഇതൊരു വലിയ ചാൻസാണ്. അപ്പോൾ ഞാൻ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷനിൽ ചെയ്യാമെന്നും പറഞ്ഞു. അല്ലാതെ നേരത്തെ നിശ്ചയിച്ചതായിരുന്നില്ല. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതൊരു 3D ഫിലിമാണ്. ചിൽഡ്രൻ സൗഹൃദ ചിത്രമാണ്. കുട്ടികളുടെ ചിത്രമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിലെ മുതിർന്ന കുട്ടികൾക്കും ആസ്വാദനമുണ്ടാകും. അങ്ങനെ ബറോസ് തുടങ്ങി. ജിജോയായിരുന്നു മേൽനോട്ടം. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സിനിമയിൽ ചില മാറ്റങ്ങൾ വരുത്തി. കഥയിൽ മാറ്റങ്ങൾ വരുത്താൻ ജിജോ സമ്മതം മൂളി. അദ്ദേഹം പിന്മാറുകയും ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴേക്കും കോവിഡ് വന്നു. ഇതിലെ പ്രധാന വേഷം ചെയ്യുന്ന കുട്ടി US നിന്നായിരുന്നു. ഒരു വർഷം മുമ്പ് അവർ നിന്ന് ഏതാണ്ട് മുഴുവൻ ഡയലോഗും കാണാതെ പഠിച്ചു. എല്ലാം റെഡിയായപ്പോഴേക്കും അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. വീണ്ടും വന്നു, പക്ഷേ സ്കൂളിന്റെ പ്രശ്നമൊക്കെ ഉള്ളതിനാൽ തിരിച്ചുപോയി. കോവിഡ് വാക്സിനേഷനൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗം അമേരിക്കയിലുണ്ട്. അവർ അതിൽപ്പെട്ട ആൾക്കാരാണ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പുതിയ കുട്ടി വന്നു, ഒരു ഹാഫ് ബ്രിട്ടീഷ് ഗേൾ. ഇതൊരു ഇന്റർനാഷണൽ സിനിമയാണോ? അങ്ങനെയാകണം. ഒരു കുട്ടിയുടെയും ഗോസ്റ്റിന്റെയും കഥയാണ്. സംഗീതത്തിന് വലിയ പ്രാധാന്യമാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ലിഡിയൻ നാഗസ്വരം എന്നൊരു ബാലൻ ഉണ്ടെന്നറിഞ്ഞത്. അന്ന് 12 വയസ്സേ ഉള്ളൂ. പ്രോഡിജിയാണ്. അങ്ങനെ അയാളെ കിട്ടി. മ്യൂസിക് കമ്പോസ് ചെയ്തു. ആ മ്യൂസിക് ചെയ്ത് ഗ്രീസിലെ മസഡോണയിലാണ്. പാട്ടുകൾ മിക്സ് ചെയ്ത് UKയിലാണ്. അതിന്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചത് ലോസ് ആഞ്ചലസിലുള്ള പ്രസിദ്ധനായ കമ്പോസർ മാർക്ക് കിലിയൻ. അത് UKയിലും ബുഡാപെസ്റ്റിലുമൊക്കെയായിരുന്നു. ആദ്യ സംവിധാന സംരംഭം വളരെ സവിശേഷതകൾ ഉള്ളതാണല്ലോ. അക്കാദമി അവാർഡുകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ് അണിയറയിൽ പ്രവർത്തിച്ചത്. ക്യാമറ ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. അദ്ദേഹം ഇപ്പോൾ ലോകത്തെ മികച്ച ക്യാമറമാൻമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. പിയർ ആഞ്ചിനോയെ പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കളുടെ വഴിത്തിരി വായ ചിത്രങ്ങൾ കലാപാനി, വാനപ്രസ്ഥം, ഇരുവർ, ഇപ്പോൾ ബറോസും, യോദ്ധയുമടക്കം, ഛായാഗ്രഹണം, സന്തോഷ് ശിവനായിരുന്നല്ലോ. എല്ലാത്തിനും അദ്ദേഹത്തിന് നാഷണൽ അവാർഡാണ്. സന്തോഷ് ശിവനും ഇതൊരു പുതിയ അനുഭവമാണ്. 3D ചെയ്തിട്ടില്ല. നമ്മൾ 3D എന്ന് പറഞ്ഞ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 2D. സാധാരണ അതിനെ 3D ആക്കുന്നതാണ്. ബറോസിൽ അങ്ങനെയല്ല. 3D ക്യാമറ തന്നെയാണ്. 2 ക്യാമറ 2 കണ്ണുകൾ പോലെ അതിൻ്റെ അലൈൻ ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനും ഒപ്പം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറും ഉണ്ടാകും. അത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. ബറോസ് താങ്കൾ അവതരിപ്പിച്ച കഥാപാത്രമാണോ? അതെ, കാപ്പിരി മുത്തപ്പൻ എന്ന മിത്താണ്. ഒരു പോർച്ചുഗൽ കഥയാണ്. 120 വർഷം പോർച്ചുഗൽ കൊച്ചി ഭരിച്ചിട്ടുണ്ട്. കഥ നടക്കുന്നത് ഗോവയിലാണ്. ലിസ്ബണേക്കാളും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ഗോവ. അവിടെ പ്രത്യേക സമയത്ത് ഒരു കാറ്റുണ്ട്. കപ്പൽ അവിടെ ഇട്ടാൽ ആ കാറ്റ് കപ്പലിനെ കറക്റ്റായി ഗോവയിലെത്തിക്കും. അങ്ങനെ അവർ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു. അനധികൃതമായി സമ്പാദിച്ചതും കൊള്ളയടിച്ചതുമായ ഒരുപാട് നിധിയുണ്ട്. ഒരു സമയം ആയപ്പോൾ മറാഠയുടെ ആക്രമണം വന്നു. അപ്പോൾ ഈ നിധിയൊക്കെ കൊണ്ടുപോകാൻ പറ്റാതെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയ അടിമകളിൽ ഒരാളെ കൊന്ന് ഭിത്തിയിൽ ഒട്ടിക്കും. ആഫ്രിക്കൻ മന്ത്രവാദത്തിലൂടെയാണത്. അയാൾ ഒരു ഗോസ്റ്റായി മാറിയിട്ട് അയാളാണ് ഈ അനന്തരാവകാശികൾ വരുന്നതുവരെ ഈ നിധി സംരക്ഷിക്കുന്നത്. ആ ഗോസ്റ്റാണ് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ആ ഗോസ്റ്റും കുട്ടിയുമായുള്ള കഥയാണ്. പ്രധാന വേഷം അവതരിപ്പിക്കുന്നു, സംവിധാനവും ചെയ്യുന്നു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സന്തോഷ് ശിവനായാലും രാജീവ് ആയാലും ഒരുപാട് വർഷത്തെ പരിചയമുള്ളവരല്ലേ. സാങ്കേതിക വശങ്ങൾ ഏറെയുണ്ടല്ലോ. ഷോട്ട് എടുക്കുന്ന രീതി വരെ പ്രത്യേകമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നതിനാൽ രക്തച്ചൊരിച്ചിൽ രംഗങ്ങൾ ഇല്ല. ചില സിനിമകൾ ഉണ്ടല്ലോ വല്ലാത്ത വയലൻസും ഒക്കെയായി. ഇത് അങ്ങനെയൊരു ചിത്രമല്ല, ഒരു ഇന്റർനാഷണൽ സിനിമയുടെ ഫോർമാറ്റിലേക്ക് മാറി. ഭാഷ ഇന്ത്യൻ ഭാഷകളിൽ മുഴുവൻ ചെയ്യാം, ഏത് വിദേശ ഭാഷയിലേക്കും ഡബ് ചെയ്യാം. ഇങ്ങനെയൊരു സിനിമ ആരും ചെയ്തിട്ടുണ്ടാവില്ല. സിനിമ കൂട്ടായ്മയാണെങ്കിലും സംവിധായകന്റെ സൃഷ്ടിയല്ലേ, എല്ലാം ആയിരിക്കുമല്ലോ. സംവിധായകനാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതിൽ ചില തർക്കങ്ങളും ഉണ്ടാകാം, വിട്ടുവീഴ്ചകളും ഉണ്ടാകും. എന്റെ സ്വതന്ത്ര ചിന്തയിൽ സംഭവിക്കുന്ന സിനിമയാണ്, അതിൽ എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. ദീർഘകാലമായി സിനിമയിൽ പ്രവർത്തിച്ചു വരുന്ന അനുഭവ പരിചയമുണ്ടല്ലോ. ഒരുപാട് സിനിമകൾ നമ്മൾ അഭിനയിച്ചു, എങ്ങനെ വരുമെന്ന് ഒരു ധാരണയും നമുക്കറിയാമല്ലോ. സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ഇത്. ഇത് എഫക്റ്റുകൾ പുറത്താണ് ചെയ്തത്. വ്യത്യസ്തമായ ഒരു സിനിമയാകും. ഒരു ആക്ടർ സംവിധാനം ചെയ്ത സിനിമയെന്ന നിലയിൽ ആ ധാരണയോടെ പോകുന്നവർക്ക് തികച്ചും വ്യത്യസ്തമായ സിനിമയായിരിക്കും. ഒരു ഇന്ത്യൻ സിനിമയായി പുറത്തൊക്കെ കാണിക്കാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും. ഇനിയും സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള പ്രേരണ ബറോസിലൂടെ ലഭിക്കുന്നുണ്ടോ? ഇതിലും വലിയൊരു സിനിമയെ ഇനി ചെയ്യാനാകൂ. ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതിനാലല്ലേ ഞാൻ ഈ സിനിമ ചെയ്തത്. ഈ ഒരു സിനിമ ചെയ്യാൻ ആത്മവിശ്വാസം ഉണ്ടാകും. ആ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. 3-4 വർഷം അതിനുവേണ്ടി പോയി. കോവിഡ് മാത്രമല്ല ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. മമ്മൂട്ടിയെ നായകനാക്കിയ ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങനെ സംഭവിക്കട്ടെ. ബറോസിന് ഒരു സബ്ജക്റ്റ് വളരെ സ്ട്രെയിറ്റ് ആയതിനാലാണ് ചെയ്തത്. സന്തോഷ് ശിവനും ഈ സിനിമ സംവിധാനം ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്റെ ജോലിയേ അല്ലെന്ന്. അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്. വളരെ വ്യത്യസ്തമായതിനാലാണ് കർണഭാരതം എന്ന സംസ്കൃത നാടകം ഞാൻ ചെയ്തത്. ഇന്ത്യൻ സിനിമയിലെ വേറെ ആക്ടർമാരാരും ചെയ്തിട്ടില്ല. ബോംബെയിൽ നിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ നസറുദ്ദീൻ ഷാ, ശശി കപൂറിന്റെ മകൾ ഒക്കെ വന്നിരുന്നു. ഞങ്ങൾക്ക് ഇത് പഠിക്കേണ്ടതാണ്, പക്ഷേ ചെയ്തിട്ടില്ലെന്നുമാണ് നസറുദ്ദീൻ ഷാ പറഞ്ഞത്. അതൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഇങ്ങനെയൊരു നിയോഗം കൂടെയുണ്ടെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ കാണുന്നത്. മമ്മൂട്ടി മോഹൻലാൽ, മോഹൻലാൽ മമ്മൂട്ടി മലയാള സിനിമയുടെ മുഖബിംബങ്ങളാണ്. ഈ ദീർഘകാലയളവിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം മറ്റുള്ളവർ കരുതുന്ന പോലെ മത്സരാധിഷ്ഠിതമായിരുന്നു. പരസ്പരം അഭിനയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ബാരോമീറ്റർ ആയിരുന്നു. ഞങ്ങൾ 52 സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ സിനിമകളും എന്റെ സിനിമകളും തികച്ചും വ്യത്യസ്തമാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ റോൾ എനിക്ക് ചെയ്യാമെന്നോ എന്റെ റോൾ അദ്ദേഹത്തിന് ചെയ്യാമെന്നോ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെ എളുപ്പമല്ല. രണ്ടുപേരും ഒരു സിനിമ ചെയ്യുന്നതിലും നല്ലതല്ലേ രണ്ടുപേർ രണ്ട് സിനിമ ചെയ്യുന്നത്. അല്ലാതെ മത്സരം ഒരിക്കലും മത്സരിക്കേണ്ട കാര്യമില്ല. മലയാളത്തിൽ ഞങ്ങൾ വന്ന സമയം ഏറ്റവും നല്ല സമയമായിരുന്നു. അന്നുണ്ടായിരുന്ന എത്രയോ നല്ല ആക്ടേഴ്സ് പോയി. ഇപ്പോൾ ഉള്ളവർ മോശക്കാരല്ലെന്നല്ല പറയുന്നത്, ഒരുപാട് നല്ല സംവിധായകർ, കഥകൾ, അതൊക്കെ ഒരു സുവർണകാലം. അവരുടെയൊക്കെ അനുഗ്രഹത്തോടെ എത്തിപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി. ഞാൻ എസ് പി പിള്ള സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശിവാജി സാറിൻ്റെ കൂടെ, നാഗേശ്വർ റാവു സാറിൻ്റെ കൂടെ, അമിതാഭ് ബച്ചൻ്റെ കൂടെ, രാജ്കുമാർ സാറുമായി നല്ല സൗഹൃദമാണ്. ഞാൻ എം ജി ആറിനെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളും, പത്മിനി അമ്മ, അങ്ങനെ ഗോപിച്ചേട്ടനായാലും വേണുചേട്ടനായാലും അവരുടെയൊക്കെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം വരും. ഇതിലൊന്നും മത്സരിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് മത്സരിക്കുന്നത്? അതൊരു മനോഹരമായ ഫാമിലി പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അവരിൽ പലരും പോയതിനാൽ അതുപോലെയുള്ള സിനിമകൾ ഉണ്ടാകാൻ പ്രയാസമാണ്. ഐ വി ശശി, നിങ്ങൾ ഇരുവരെയും വെച്ച് ഒരുപാട് സിനിമകൾ ചെയ്തു. അതുപോലെയുള്ള സംവിധായകർ ഇല്ലാത്തതും അത്തരം സിനിമകൾ എടുക്കാതിരിക്കാൻ ഒരു കാരണമായോ? ശശിചേട്ടനുമായി എത്രയോ സിനിമ ചെയ്തു. അന്നത്തെ സബ്ജക്റ്റുകളൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴുള്ളവർക്കും ചെയ്യാം. എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് വേറെ വേറെ പ്രൊജക്റ്റുകളുണ്ട്. ഒരാൾ ഒരു പ്രൊജക്റ്റുമായി വന്നാൽ നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് മലയാള സിനിമയ്ക്ക് കുറെ കൂടി എക്സ്പ്ലോഷർ ലഭിച്ചത്. നമ്മൾക്ക് മറ്റു ഭാഷകളിൽ നിന്നും കൂടി സ്വീകാര്യത വന്നു. രണ്ടുപേരെ വെച്ച് ഒരു സിനിമ ചെയ്യുക എന്ന് വെച്ചാൽ സാമ്പത്തികം, കഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മമ്മൂട്ടിയിലെ നടനെയും വ്യക്തിയെയും എങ്ങനെ കാണുന്നു? വളരെ സ്നേഹവും സൗഹൃദവുമാണ്. എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയുമുണ്ട്. എൻ്റെ കുട്ടികളും അവരുടെ കുട്ടികളുമൊക്കെയായി വലിയ അടുപ്പമാണ്. ഞങ്ങൾ മദ്രാസിലായിരുന്നല്ലോ താമസിച്ചിരുന്നത് ഒരുപാട് കാലം. കുട്ടികളുമായിട്ടാണ് കൂടുതൽ ബന്ധം. എനിക്കൊരു കാര്യം അറിയണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹവും അങ്ങനെ വിളിക്കും. അമിതാഭ് ബച്ചനായാലും രജനീകാന്ത് ആയാലും അവരൊക്കെ അഭിനയിച്ച ശേഷം താങ്കളോട് ആരാധന കലർന്ന അടുപ്പത്തോടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തു തോന്നും? ദൈവത്തോട് കൂടുതൽ നന്ദി പറയും. കമലഹാസനും രജനീകാന്തും ഒക്കെ അങ്ങനെയാണ്. എത്രയോ കാലത്തെ അടുപ്പമാണ്. രജനീകാന്തിൻ്റെ കൂടെ ജയിലറിൽ അഭിനയിച്ചു. പണ്ടൊക്കെ മദ്രാസിൽ ഞങ്ങൾ ഒരുമിച്ച് ചേരുമായിരുന്നു. അദ്ദേഹം എൻ്റെ ഭാര്യ പിതാവിൻ്റെ എത്രയോ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും ആ സ്നേഹമുണ്ട്. എൻ്റെ ഭാര്യയുമായി നല്ല അടുപ്പമാണ്. കൊച്ചിലെ മുതൽക്കേ അറിയാം. തൊട്ടിലിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയി എന്നാണ് ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത്. അമിതാഭ് ബച്ചൻ ആക് എന്ന ചിത്രത്തിൽ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ എൻ്റെ എല്ലാ ചിത്രങ്ങളും കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും എളുപ്പമല്ലെന്ന്. രണ്ടു മൂന്ന് ചിത്രങ്ങൾ കൊടുത്തു. ഏതൊക്കെ? സ്ഫടികം ഞങ്ങൾ തിയേറ്ററിൽ ഒരുമിച്ച് കണ്ടു വളരെ കാലം മുമ്പ്. ഞാൻ കൊടുത്തതിൽ പ്രധാന സിനിമ വാനപ്രസ്ഥമായിരുന്നു. അത് കണ്ടതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം എന്നെ കുറേ നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞ് ഹൗ ക്യാൻ യു ഡു ദിസ് എന്ന് ചോദിച്ചു. കഥകളി വലിയൊരു കലയല്ലേ? ആ കലയോടും കലാകാരനോടുമുള്ള സ്നേഹം അദ്ദേഹത്തിന് വലുതായിട്ടുണ്ട്. ശിവാജി സാറായാലും നാഗേശ്വർ റാവു സാറായാലും അവർക്ക് ചെറിയ ആക്ടർ, വലിയ ആക്ടർ എന്നൊന്നുമില്ല. സിനിമ ഇൻഡസ്ട്രിയാണ്. അതിൽ അഭിനയിക്കുന്നവരോടുള്ള ബഹുമാനവും വളരെ വലുതാണ്. തുടരും.